കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഏവരെയും മുള്ളികൾക്കിടയിലെ ചെറുനാരകം എന്ന ഈ ദൈവരാജ്യ പ്രഘോഷണത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രിയരെ, ദൈവത്തിന്റെ വലിയ ദയയാൽ ദൈവം തന്റെ ഹൃദയത്തിലുള്ള ചിന്തകൾ, ബൈബിളിന്റെ ഭാഷയിൽ പറഞ്ഞാൽ സത്യം, നമുക്ക് പകർന്ന് തന്നുകൊണ്ടിരിക്കുകയാണല്ലോ. മത്തായിയുടെ സുവിശേഷം 24:14 വാക്യപ്രകാരം രാജത്വത്തിന്റെ സുവിശേഷം സകല സൃഷ്ടികൾക്ക് സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും അറിയിക്കപ്പെടും, അതോടെ അവസാനം എന്നുള്ള വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ശുശ്രൂഷ നടക്കുന്നത്. ഈ ശുശ്രൂഷ വളരെ പ്രാധാന്യമേറിയതാണ്. ഈ ശുശ്രൂഷ ദൈവം അതിന്റെ അന്ത്യത്തിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോൾ, പ്രിയ സഹോദരങ്ങളെ, യുഗം മാറുവാൻ തുടങ്ങും. വി ആർ ഇൻ എ ട്രാൻസിഷൻ റൈറ്റ് നൗ. വാക്യം വായിച്ച് നമുക്ക് മുന്നോട്ട് കടന്നു പോകാം.
രാജ്യത്വത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിൽ ഒക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും.
അതാണ് ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനാണ് കർത്താവിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ ഇതുമായുള്ള ബന്ധത്തിൽ രാജ്യത്തിന്റെ സുവിശേഷം എന്താണെന്ന് നാം മനസ്സിലാക്കി, ദൈവം ഭൂമിയുടെ അധികാരം, അതിന്റെ മാനേജ്മെന്റ്, ദൈവത്തിന്റെ പ്രോപ്പർട്ടിയുടെ മാനേജ്മെന്റ്, ഇതാ അവിശ്വസ്തരായ ദൂതന്മാരുടെ കയ്യിൽ നിന്നും പിശാചികളുടെ കയ്യിൽ നിന്നും മാറ്റി മനുഷ്യരിൽ വിശ്വസ്തരായവരുടെ കയ്യിലേക്ക്, എല്ലാ മനുഷ്യരുടെ കയ്യിലേക്കല്ല, മനുഷ്യരിൽ വിശ്വസ്തരായവരുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നാ മനസ്സിലാക്കി. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് ഇത് അതിശയമായിരിക്കും. പ്രിയ സഹോദരങ്ങളെ, ഇതിനു മുമ്പ് ധാരാളം എപ്പിസോഡുകൾ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ www.kingdommessages.com എന്ന വെബ്സൈറ്റിൽ കടന്നുപോയി ഇത് മനസ്സിലാക്കുക. നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഇത് മാത്രമല്ല, വലിയൊരു ആത്മീക സദ്യ തന്നെ അതിൻ്റെ ഉള്ളിലുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു അനുഗ്രഹമായിരിക്കും. മറ്റുള്ളവർ, നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നുവെങ്കിൽ, ഇത് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുവെങ്കിൽ, നിങ്ങൾ നേടുന്നത് 1 സെന്റ് സ്ഥലമോ 1 ഏക്കർ സ്ഥലമോ ദാ 100 ഹെക്ടർ സ്ഥലമൊന്നുമല്ല, നിങ്ങൾ നേടുന്നത് 1 സോളിന്റെ വില സർവ്വലോകത്തേക്കാളും വലിയത് നിങ്ങൾ നേടുന്നത് അതായിരിക്കും. ബുദ്ധിയുള്ളവർ ദേഹികളെ നേടുന്നു, ദൈവത്തിന്റെ വചനം പറയുന്നു. നിങ്ങൾക്ക് സ്വർഗത്തിലെ ദൈവം ആ ബുദ്ധി തരുവാനായിട്ട് ഇടയാകട്ടെ. ഇതാ, അപ്പോ ഇതുമായുള്ള ബന്ധത്തിൽ നമ്മളിപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത് കാര്യമെന്ന് പറയുന്നത്, ഇതാ സബ്ഡ്യൂ എന്ന ആ ആറാം നില, ദൈവത്തിന്റെ പദ്ധതിയിലെ ആറാം നില. ഇതിനു മുമ്പുള്ളത് കേൾക്കുകയെങ്കിലും നിങ്ങൾക്കത് മനസ്സിലാവുകയുള്ളൂ. ആറാം നില, അതായത് ജയം പ്രാപിക്കുക. ബൈബിൾ കർത്താവായ യേശു എപ്പോഴും പറയുന്നില്ലേ, ജയിക്കുന്നവൻ ഇത് അവകാശമാക്കും. അപ്പൊ അവകാശമാകുന്നതിന് മുമ്പ് ജയിക്കണം. അവകാശമാണ് ഏഴാം നില, അതാണ് ഭരണം. അതിന് മുമ്പ് ജയം പ്രാപിക്കണം, അതാണ് ആറാം നില. ഒരു ബിൽഡിങ്ങിന്റെ നിലകളെ കുറിച്ച് പറയുന്നത് പോലെ കമ്പയർ ചെയ്ത് പഠിക്കുകയാണ്. അപ്പോൾ ആറാം നില ജയമാണ്. അപ്പോൾ ജയിക്കണമെങ്കിൽ അതിന് മുമ്പ് ജയം പ്രാപിക്കാൻ തക്കവണ്ണം ഈ വ്യക്തി ശക്തിയുള്ള വ്യക്തിയായി തീരണം. ശക്തിപ്പെടണം. ശക്തിയില്ലാത്ത വ്യക്തികൾക്ക് ഇവിടെ ജയം പ്രാപിക്കാൻ കഴിയുകയില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഇതാ ഒരു വളർച്ച, ആത്മീക വളർച്ച ഉണ്ടാണ്. ഇതിനു മുമ്പുള്ള ഒരു എപ്പിസോഡിൽ നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഇതാ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ, ഒരു പൈതലിൻ്റെ മോൻ്റെ അപ്പനെ തൻ്റെ മുമ്പിലിട്ട് വെട്ടിക്കൊല്ലുന്നത് കണ്ട്, തുടർന്ന് ആ കുഞ്ഞ് പേടിച്ച് വിറച്ച് ഈ കാഴ്ച കണ്ടു നിൽക്കുന്നു. അപ്പനെ വെട്ടിക്കൊന്നിട്ട് പോയി, അപ്പൻ്റെ കൂട്ടുകാരൻ എന്തോ സംസാരത്തിലോടേക്ക് വെട്ടിക്കൊന്നിട്ട് പോയി. ആ മോൻ ഇത് കണ്ടുകൊണ്ടിരുന്നു, അവൻ ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ അപ്പനെ രക്ഷിക്കുവാൻ. പക്ഷേ അവനതിന് ശക്തിയില്ല, അവൻ വളർന്നിട്ടില്ല, അവൻ ബലഹീനനാണ്. ഇന്ന് പ്രിയ സഹോദരങ്ങളെ, യേശു കർത്താവിനെ നമ്മൾ രക്ഷകനായി സ്വീകരിച്ചു, പക്ഷേ നമുക്ക് ജയിക്കണമെങ്കിൽ നമ്മൾ ആത്മമണ്ഡലത്തിൽ വളരണം. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ? 1 പത്രോസ് 2:1 വായിക്കുമ്പോൾ എഴുതിയിരിക്കുകയാണ്, രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. അപ്പൊ നമുക്കൊരു വളർച്ച ആവശ്യമാണ്. തുടർന്ന് ആ പൈതല് വളർന്നു, അവനൊരു 19, 20, 21 വയസ്സെങ്ങാണ്ട് ആയപ്പോ ഇതാ അവൻ ശക്തനായ ഒരു യുവാവായ അവൻ വളർന്നു. തന്റെ അപ്പനെ കൊന്നവനെ അവൻ പ്രതികാരം ചെയ്തു. ഇത് നടന്ന സംഭവമാണ്, ഇന്ത്യയിൽ നടന്നൊരു സംഭവമാണ്. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഇത് അതേ രീതിയിലല്ല എങ്കിലും ദൈവത്തിന്റെ വചനപ്രകാരം ഇതാ നമ്മളെ ഇന്ന് ദൈവം ആഗ്രഹിച്ച പദ്ധതിയിലേക്ക് കൊണ്ടുവരാതെ നമ്മുടെ ശത്രുവായി, നമ്മുടെ പ്രതിയോഗിയായി നിൽക്കുന്ന ഭൂമിയുടെ ഒന്നാമത്തെ ഭരണാധികാരിയെ, ദൈവം വെച്ച ആ പൈശാചിക സിസ്റ്റം ഇന്നും സർവ്വലോകം അവരുടെ കീഴിലാന്ന് ബൈബിൾ പറയുന്നു. അവരുടെ ന്യായവിധി നമ്മളിലൂടെയാണ് നടക്കേണ്ടത്. പക്ഷേ നമ്മളെ അജ്ഞരാക്കി പിടിച്ചിട്ടിരിക്കുകയാണ്. നമ്മളിത് അറിയിക്കാതെ പിടിച്ചിട്ടിരിക്കുക. അങ്ങനെ അറിയിക്കാതെ ഇത് പിടിച്ചിട്ടിരിക്കുമ്പോൾ നമുക്ക് സത്യം, കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. ഞാനൊരിക്കലും സുവിശേഷ വേലയുമായിട്ട് പോയപ്പോൾ ഒരിക്കലും ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ, ഒരു സ്റ്റേറ്റ്, ആ സ്റ്റേറ്റിൽ ചെന്നപ്പോൾ അവിടെ ഉള്ളവർ പറഞ്ഞത്, ഇവിടെ ഞങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയില്ല. അത് ഞാൻ അന്വേഷിച്ചു, അതെന്താ അങ്ങനെ? തുടർന്ന് അവിടെ ഉള്ള വ്യക്തിത്വങ്ങൾ പറഞ്ഞു, ഇംഗ്ലീഷ് പഠിപ്പിച്ചാൽ, അതായത് അവിടെ വന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയ ഒരു വ്യക്തിയോട് പറഞ്ഞു, ഇവരെ ഇംഗ്ലീഷ് പഠിപ്പിച്ചാൽ ഇന്ന് ഇവരുടെ ജന്മിമാർക്ക് അവരുടെ തോട്ടത്തിൽ പണിക്ക് ആളെ കിട്ടാതെയാകും. അപ്പോൾ ഇംഗ്ലീഷ് പഠിപ്പിക്കാതെ അവരവിടെ വെച്ചു കഴിഞ്ഞാൽ ആ അവരുടെ തോട്ടങ്ങളിൽ പണിയുവാനായിട്ട് ആളെ കിട്ടും. പക്ഷെ ഇവരെ ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് എന്ത് ചെയ്യും? മറ്റുള്ള സ്റ്റേറ്റുകളിലേക്കും മറ്റുള്ള രാജ്യങ്ങളിലേക്കും കമ്മ്യൂണിക്കേഷൻ നടത്തുവാൻ ഇവരെ ഇടയാക്കും. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇവർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവർ ഞങ്ങൾക്ക് ജോലിക്ക് കിട്ടത്തില്ല എന്ന തലത്തിൽ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അവർക്ക് ജ്ഞാനം വന്നു കഴിഞ്ഞാൽ അവർ സ്വതന്ത്രരാകും എന്നാണ് അവിടെ പറയുന്നതിൻ്റെ അർത്ഥം. ഞാൻ ഇതുമായി ബന്ധത്തിൽ പലപ്പോഴും അങ്ങനെയുള്ളവരെ ഒബ്സർവ് ചെയ്തപ്പോൾ അതിൻ്റെ ബലഹീനത കാണുവാനുമായി ഇടയായി. പക്ഷെ നമ്മുടെ വിഷയം അതല്ലല്ലോ. ഇവിടെ ആത്മമണ്ഡലത്തിലും സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, കർത്താവ് യേശു യോഹന്നാൻ 8:32 നമ്മളോട് പറയുകയാണ്, യേശുവിനെ അനുഗമിക്കുന്ന ജനത്തോട് പറയുകയാണ്, സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. മനസ്സിലാവുന്നുണ്ടോ? അതുമായുള്ള ബേസിലാണ് നമ്മൾ ഇപ്പോൾ കൊണ്ടിരിക്കുന്നത്. വാക്യം ഒന്ന് വായിച്ചാൽ,
സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും.
സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ എന്താക്കും? സ്വതന്ത്രന്മാരാക്കും. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ആത്മമണ്ഡലത്തിലെ മറ്റു മണ്ഡലവുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുവാനും നിങ്ങൾക്ക് നിങ്ങൾ ശക്തിപ്പെടുവാനും ഇടയാകുകയുള്ളൂ. അങ്ങനെ വരുമ്പോഴാണ് സബ്ഡ്യൂ എന്ന മണ്ഡലത്തിൽ നിങ്ങൾക്ക് കീഴടക്കുവാൻ കഴിയുകയുള്ളൂ. അല്ല എങ്കിൽ നിങ്ങളുടെ നോട്ടം മുഴുവൻ ഭൂമിയിലേക്കായിരിക്കും. അതൊരു ബലഹീനമായൊരു നോട്ടമാണ്. തുടർന്ന് മനുഷ്യന്റെ സ്ട്രക്ചർ നാം പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ സന്ദേശത്തിൽ ദൈവത്തിന്റെ ചിന്ത എങ്ങനെയാണ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് എത്തുന്നത്, ദൈവത്തിന്റെ ഇഷ്ടം സ്വർഗത്തിൽ എന്നതുപോലെ ഭൂമിയിൽ നിറവേറണമെന്നാണ് നമ്മളോട് പ്രാർത്ഥിക്കാൻ കർത്താവ് പറഞ്ഞത്. പക്ഷേ അത് പ്രാർത്ഥിക്കുന്നവർ വിരളം. അതിലേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല. പക്ഷേ ആ ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇതുമായുള്ള ബന്ധത്തിൽ നാം മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, ഇതാ ദൈവത്തിന്റെ ചിന്തകൾ, ദൈവത്തിന്റെ ഇഷ്ടം സ്വർഗത്തിൽ എന്നതുപോലെ എങ്ങനെ ഭൂമിയിലെത്തുന്നു. കഴിഞ്ഞ സന്ദേശത്തിൽ നമ്മളൊരു പ്രാക്ടിക്കൽ കാര്യം നിങ്ങളോട് പറഞ്ഞു, ഓർക്കുന്നുണ്ടോ? എറണാകുളം ഡിസ്ട്രിക്റ്റിൽ വൈപ്പിൻകര എന്നൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തേക്ക് എറണാകുളത്ത് നിന്ന് പോകണമെങ്കിൽ ഗോശ്രീ എന്ന ബ്രിഡ്ജിലൂടെ കയറിപ്പോകണം. ഗോശ്രീ ബ്രിഡ്ജ് 3 പീസായിട്ട് ഡിവൈഡായിട്ട് കിടക്കുകയാണ്. ഞാൻ കഴിഞ്ഞ സന്ദേശത്തിൽ കണ്ട ആ മാപ്പിലേക്ക് നമുക്ക് തിരിയാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാവും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മാപ്പ് നിങ്ങളുടെ ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. ശ്രദ്ധിച്ച്, ഇതാ നിങ്ങൾ ഈ കാണുന്നതാണ് എറണാകുളം. ഇവിടെ നിന്ന് ഈ കാണുന്ന എറണാകുളത്ത് നിന്ന് ഈ കാണുന്നതാണ് വൈപ്പിൻകര. ഈ വൈപ്പിൻകരയിലേക്ക് ഗോശ്രീ എന്ന ബ്രിഡ്ജ് ആയി പോയിരിക്കുന്ന പോക്കാണ് ഈ കാണുന്നത്. അത് 3 ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, ഇവിടെ എഴുതിയിട്ടുണ്ട് 1, 2, 3 3 ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഇപ്പൊ എറണാകുളത്ത് നിന്ന് ഒരു ട്രെയിലർ ഈ വൈപ്പിൻകരയിൽ എത്തണമെങ്കിൽ ഈ 3 ബ്രിഡ്ജും കടന്നേ പോകാൻ പറ്റുള്ളൂ. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ എറണാകുളത്തിന്റെ അനുഗ്രഹം ഒരു ലോറിയിൽ കയറ്റി വൈപ്പിനിൽ എത്തിക്കണമെങ്കിൽ ഈ 3 ബ്രിഡ്ജ് കയറി പോകണം. ആ 3 ബ്രിഡ്ജിലെ ആദ്യത്തേതാണ് എറണാകുളം ബോൾഗാട്ടി, രണ്ടാമത്തതാണ് ബോൾഗാട്ടി വല്ലാർപാടം, മൂന്നാമത്തതാണ് വല്ലാർപാടം വൈപ്പിൻ. പക്ഷേ ഈ ബ്രിഡ്ജിന്റെ ഒരൊറ്റ പേരേ ഉള്ളൂ, ഗോശ്രീ ബ്രിഡ്ജ്. മനസ്സിലായോ? ഇനി ഇതേപോലെ സ്വർഗത്തിലെ ദൈവത്തിന്റെ ചിന്തകൾ നമുക്ക്, മറ്റൊരു രീതി പറഞ്ഞാൽ സഹോദരനെ നിങ്ങൾക്കറിയാമല്ലോ, ഒരല്പം വചനത്തിൽ ഞാനുള്ളവർക്കറിയാം, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തയേശുവിൽ, അതായത് ദൈവപുത്രനിൽ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു ദൈവത്തിന്റെ വചനം പറയുന്നു. എന്നാൽ ആ അനുഗ്രഹം ഒന്നും ഭൂമിയിൽ എത്തണില്ല. അനുഗ്രഹം ഭൂമിയിൽ എത്തണ്ടേ? അനുഗ്രഹം ഭൂമിയിൽ എത്തണമെങ്കിൽ എറണാകുളത്തിന്റെ അനുഗ്രഹം വൈപ്പിൻകരയിൽ എത്തണമെങ്കിൽ ഇതാ ഈ മൂന്ന് ബ്രിഡ്ജും കടക്കണം എന്നതുപോലെ നമ്മളിലൂടെ ഇതാ ദൈവത്തിന്റെ നമ്മൾ അനുഗ്രഹിച്ച അനുഗ്രഹം ഈ ഭൂമിയിൽ എത്തണമെങ്കിൽ, വൈപ്പിൻകര ഭൂമിയായിട്ട് കൂട്ടുക, ഭൂമിയിൽ എത്തണമെങ്കിൽ മൂന്ന് ബ്രിഡ്ജ് കടക്കണം എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഉള്ളിൽ സ്ട്രക്ചറുകൾ കടന്ന് എത്തിയെങ്കിൽ മാത്രമേ ഭൂമിയിൽ എത്തുകയുള്ളൂ. കഴിഞ്ഞ സന്ദേശത്തിൽ ഇതിന്റെ ഒരു സൂചന നൽകി നമ്മൾ അവസാനിപ്പിച്ചു. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഇത് മനുഷ്യന്റെ സ്ട്രക്ചറുമായി ബന്ധത്തിലുള്ള കാര്യമാണ്. അപ്പോ എങ്ങനെയാണ് ദൈവത്തിന്റെ ചിന്തകൾ, ദൈവത്തിന്റെ ഇഷ്ടം സ്വർഗത്തിൽ നടക്കുന്നത്, അതേപോലെ ഭൂമിയിൽ എത്തുക എന്നുള്ളത് പറഞ്ഞാൽ മനുഷ്യനിലെ ഈ മൂന്ന് ഭാഗങ്ങളിലൂടെ കടന്ന് വന്നെങ്കിൽ മാത്രമേ ഇത് ഭൂമിയിൽ എത്തുക ഉള്ളൂ. അപ്പോ സഹോദരങ്ങളെ, എറണാകുളംകാരോട് ഞാൻ പ്രത്യേകം പറയുകയാണ്, മറ്റുള്ള സ്റ്റേറ്റുകാരും മറ്റുള്ള ഡിസ്ട്രിക്റ്റുകാരും നിങ്ങൾ എറണാകുളത്ത് പോകുമ്പോൾ ഒന്ന് അതിലൂടെ ഒന്ന് യാത്ര ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പൊ നമ്മുടെ ആ സ്ട്രക്ചർ മനസ്സിലാക്കാം. നിങ്ങൾ അവിടുന്ന് ആ ഹൈക്കോർട്ടിന്റെ അവിടെ നിന്ന് കയറുമ്പോഴേ നിങ്ങൾ മനസ്സിലാക്കാം, നിങ്ങളൊരു കാര്യം ചെയ്യണം, ഒരു കല്ല് അവിടെ താഴെ അവിടെ നിങ്ങൾ എടുക്കണം, നിങ്ങൾ കൈ പിടിക്കണം, എന്നിട്ട് ഈ കല്ല് എന്ത് ചെയ്യണം, വൈപ്പിനെ കൊണ്ടിട്ട് വരണം. നിങ്ങൾക്ക് വലിയൊരു സന്ദേശമായിരിക്കും അത്, മനസ്സിലായോ? കാരണം ആ കല്ല് നിങ്ങൾ എടുത്തത്, എറണാകുളത്ത് നമ്മൾ സ്വർഗവുമായിട്ട് കമ്പയർ ചെയ്തത്, ആ അവിടുത്തെ കല്ല് നിങ്ങൾ എങ്ങനെ കൊണ്ട് വൈപ്പിനെത്തിച്ചു, മൂന്ന് പാലങ്ങൾ കടന്നു, എന്നാലേ നിങ്ങൾക്ക് അവിടെ എത്തിക്കാൻ പറ്റൂ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇതേപോലെ അത് നിങ്ങൾ ചെയ്തു കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പിന്നെ നിങ്ങൾ ഒരിക്കലും മറക്കില്ല. കാരണം കേൾക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മറന്നുപോകും, കാണുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മറക്കൂല. മനുഷ്യത്തിൽ നല്ല ദൃഢതയുണ്ട്, പക്ഷെ ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും മറക്കൂല. മനസ്സിലാവുന്നുണ്ടോ? അതൊരു ഭയങ്കര ദൃഢതയാണ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോ ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന കാര്യങ്ങളൊക്കെ ഈ പറയുന്നത് പലതും പ്രാക്ടിക്കലായിട്ട് ഞാൻ ചെയ്യുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ അത് കൂടുതൽ അനുഗ്രഹമായിട്ട് തീർന്നത്. അപ്പൊ ഇതുമായുള്ള ബന്ധത്തിൽ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് മനുഷ്യന്റെ സ്ട്രക്ചറും പഠിക്കാം, അതുവഴി ദൈവത്തിന്റെ ചിന്തകൾ എങ്ങനെയാണ് സ്വർഗത്തിലെന്നപോലെ ഭൂമിയിൽ നിറവേറുന്നത്, അതാണ് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ആഗ്രഹം. മൊത്തമായിട്ട് സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പ്രാർത്ഥന എന്ന് പറയുന്നത്, നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം എന്ന് പറയുന്നത് നിങ്ങൾ ഒരു മൂന്ന് ആരാധനാഗീതം പാടുക എന്നുള്ളതല്ല. നമ്മൾ ആരാധിക്കണം, ദൈവത്തെ ആരാധിക്കാൻ നമ്മുടെ കൾച്ചറാണ്. പക്ഷെ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം എന്ന് പറയുന്നത് നമ്മളിലൂടെ വേണം ദൈവത്തിന്റെ ചിന്തകൾ ഭൂമിയിലെത്തുവാൻ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ.
നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പീൻ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശദീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ.
സദജേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ ആകണമേ. കണ്ടോ? അപ്പോ എറണാകുളത്തുള്ളത് വൈപ്പിനിൽ എത്തുക എന്നതുപോലെ സ്വർഗത്തിലെ ദൈവത്തിന്റെ ചിന്ത അതേപോലെ എവിടെ എത്തണം? ഭൂമിയിലും എത്തണം. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോ ഈ ഒരു ചിന്ത ഇത് എങ്ങനെ എത്തുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ നമുക്ക് ഇതുവരെ അറിയത്തില്ലായിരുന്നു, നമ്മളിലൂടെയാണ്, നമ്മളാണ് ഈ ബ്രിഡ്ജ് എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ലായിരുന്നു. ഈ ഗോശ്രീ ബ്രിഡ്ജ് നമ്മളാണ്, മനസ്സിലായോ? ആ ഗോശ്രീ ബ്രിഡ്ജ് മൂന്ന് പീസായിട്ട് കടന്നെങ്കിലും അതിന് മൂന്നായിട്ടല്ല പറയുന്നത്, ഒറ്റ ബ്രിഡ്ജായിട്ടാണ് പറയുന്നത്, ഗോശ്രീ ബ്രിഡ്ജ്. മനസ്സിലാണ്ടോ? അതിന് മൂന്ന് പീസുകളുണ്ട്. ഇനി ആ ആ റോഡിനും പറയണത് ഗോശ്രീ റോഡ്, ഗോശ്രീ റോഡുകളല്ല. ഇതേപോലെ നം മനുഷ്യനെന്ന് പറയുന്നത് ഒറ്റ മനുഷ്യനാ, പക്ഷെ മനുഷ്യന് മൂന്ന് ബ്രിഡ്ജ് ഉണ്ട്. അവന്റെ സ്ട്രക്ചർ നോക്കിയാൽ അവൻ ആദ്യം ആത്മാവ്, പിന്നെ ദേഹി, പിന്നെ ദേഹം. ആത്മാവ് സ്വർഗവുമായും ദൈവവുമായി കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു, ദേഹം ഭൂമിയുമായി കണക്ട് ചെയ്യപ്പെട്ടു കിടക്കുന്നു. ദേഹി ഇതിന്റെ രണ്ടിന്റെ നടുവിൽ നിൽക്കുന്നു. മൂന്ന് ബ്രിഡ്ജുകൾ, ആത്മാവെന്ന ബ്രിഡ്ജ്, ദേഹി എന്ന ബ്രിഡ്ജ്, ശരീരമെന്ന ബ്രിഡ്ജ്. ഈ മൂന്നിനും കൂടി ഒറ്റ പേര് മനുഷ്യൻ, അല്ലെങ്കിൽ ആദം. ഡിവൈഡ് ചെയ്യുമ്പോൾ സംഭവം വേറെ വേറെ പേരുകളാവും. നമ്മൾ നേരത്തെ കേട്ടു, എറണാകുളത്ത് നിന്ന് ബോൾഗാട്ടി വരെയുള്ള പാലം, അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ വേറെയായി, പർപ്പസ് വേറെയായി പോയി. ഇതേപോലെ ആത്മാവിന്റെ പർപ്പസ് വേറെ. പിന്നെ അടുത്ത പാലം, ആ പാലത്തിന്റെ ഡിവിഷൻ, അടുത്ത പാലം ബോൾഗാട്ടിയിൽ നിന്ന് വല്ലാർ പാടത്തേക്ക്, പർപ്പസ് വേറെയാ. ഉദ്ദേശം വേറെയാ. പിന്നെ അടുത്ത പോലെ വല്ലാറു പാടത്ത് നിന്ന് വായ്പിനിലേക്ക്. ഇതേപോലെ ആത്മാവിന്റെ ഉദ്ദേശം വേറെ, ദേഹിയുടെ ഉദ്ദേശം വേറെ, ദേഹത്തിന്റെ ഉദ്ദേശം വേറെ. അപ്പൊ മനുഷ്യന്റെ സ്ട്രക്ചർ ഇതുപോലെ ദൈവം സ്ട്രക്ചറൈസ് ചെയ്ത വേറൊരു ബീയിങ്, ഒരു ജീവി ഇല്ല. കാരണം ഈ മനുഷ്യനെ സ്ട്രക്ചറൈസ് ചെയ്തിരിക്കുന്ന ഉദ്ദേശം പറയാൻ സ്വർഗവും ഭൂമിയും തമ്മിൽ ഒന്നാക്കാനാ, കമ്മ്യൂണിക്കേഷൻ നടത്താനാ, ദൈവത്തിന്റെ ഒരു ഭാഗമായി തന്നെ ഇവനെ തീർക്കാനാ. അപ്പോൾ നമ്മളെക്കുറിച്ച് നമ്മൾ അറിയുന്നില്ല എങ്കിൽ, നമ്മളുടെ പർപ്പസ് അറിയുന്നില്ല എങ്കിൽ, നമുക്ക് ഈ നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നില്ല. ഈ സത്യം നമ്മൾ അറിയുമ്പോഴാണ് നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നേ. അതാ പറയാം, സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങൾ സ്വതന്ത്രമാകും. കാരണം ഞാൻ എന്തിനാണ് നിങ്ങളെ സൃഷ്ടിച്ചത് നിങ്ങൾ അറിയണം, നിങ്ങളുടെ സ്ട്രക്ചർ എന്താണെന്ന് നിങ്ങൾ അറിയണം. ഇതൊക്കെ അറിയുമ്പോഴാണ് നിങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത്. അപ്രിയ സഹോദരങ്ങളെ, ആ മനുഷ്യന്റെ സ്ട്രക്ചർ നമ്മൾ മനസ്സിലാക്കിയാണ് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ള ആ വചനം. ഫസ്റ്റ് തെസ്സലോനിയൻസ് 5:23 വാക്യം നമുക്ക് വായിക്കാം. ഇവിടെ മനുഷ്യന്റെ സ്ട്രക്ചർ ഈ ബ്രിഡ്ജുമായുള്ള ബന്ധം നമുക്ക് കാണുവാനായിട്ട് കഴിയും.
സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടുമെണ്ണം കാക്കപ്പെടുമാറാകട്ടെ.
ദൈവത്തിന്റെ വചനം പറയാം, സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ എന്ത് ചെയ്യും, നിങ്ങളെ മുഴുവനും, എത്രത്തോളം, 1/3 അല്ല, 1/2 അല്ല, നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. അപ്പൊ നമ്മളെ മുഴുവനും ഗോശ്രീ ബ്രിഡ്ജ് എന്ന് വെച്ചാൽ നമുക്ക് കാണിക്കാൻ പറ്റും, എറണാകുളത്ത് നിന്ന് വല്ലാർ ബോൾഗാട്ടി വരെയും പോകുന്ന ഗോശ്രീ ബ്രിഡ്ജാ, പക്ഷെ അത് മുഴുവനും അല്ല. ബോൾഗാട്ടി നിന്ന് വല്ലാറുപാടം പോലും പോകുന്നത് വേണമെങ്കിൽ കാണിക്കാൻ പറ്റും, പക്ഷെ അത് മുഴുവനും അല്ല. പക്ഷെ ഒരു വല്ലാറുപാടം എന്ന് വൈപ്പിലൂടെ കാണിച്ചാൽ അത് ആ സെക്ഷനിലെ മുഴുവനുമായി. ഇത് പറയാണ് നിങ്ങളെ മുഴുവനും, മനുഷ്യനെ മുഴുവനും, ആദത്തെ മുഴുവനും. മനസ്സിലാവുന്നുണ്ടോ? നമ്മളെല്ലാം രണ്ടാദമാണ്, ഒന്നാം ആദവും ഒടുക്കത്തെ ആദവും. ഒടുക്കത്തെ ആദം ഒന്നാം ആദം നമുക്കറിയാം, ഒടുക്കത്തെ ആദം ക്രിസ്തു. അപ്പോൾ പ്രിയ സഹോദരനെ, മനുഷ്യനെ മുഴുവനുമായിട്ട്. അപ്പോൾ ആ മുഴുവൻ എന്താണ്? ഈ ഗോശ്രീ ബ്രിഡ്ജ് പോലെ 3 ഡിവിഷനുകളാണ്. ഇതിൽ ആദ്യത്തെ നിങ്ങൾക്ക് കാണാം, ഈ പടത്തിൽ കാണുന്നത് പോലെ, ഇതാ ആദ്യത്തേത് എറണാകുളം ടു ബോൾഗാട്ടി. ഇതാ ഇവിടെ പറയണം നിങ്ങളുടെ, അതിന് നമുക്ക് ആത്മാവായിട്ട് കമ്പയർ ചെയ്യാം, ആത്മാവും. പിന്നെ 2, ഇതാ ബോൾഗാട്ടി ടു വല്ലാർപാടം, അടുത്ത ബ്രിഡ്ജ്, അടുത്ത പാലം, അതിനെ നമുക്ക് ദേഹിയും. പിന്നെ 3, ഇതാ വല്ലാർപാടം ടു വൈപ്പിൻ, അതിനെ 3 നമ്മുടെ ശരീരവുമായും കമ്പയർ ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഈ 3 ബ്രിഡ്ജുകളിലൂടെ വേണം. എറണാകുളത്ത് നമ്മൾ സ്വർഗവുമായിട്ട് കമ്പയർ ചെയ്തു, എറണാകുളത്തെ സാധനങ്ങൾ ഒരു ലോറിയിൽ കയറ്റി ഇവിടെ എത്തിക്കണമെങ്കിൽ, വൈപ്പിൻ കരയിൽ എത്തിക്കണമെങ്കിൽ, ഈ 3 ബ്രിഡ്ജിലൂടെയും കടക്കുന്നത് പോലെ നമ്മളുടെ സ്വർഗത്തിലെ ദൈവത്തിന്റെ ചിന്തകൾ നമ്മളുടെ ആത്മാവിലൂടെ കടന്ന് അത് ദേഹിയിൽ വെളിപ്പെട്ട്, ഇതിന്റെ പേരാണ് വെളിപ്പാട്, വെളിപ്പെട്ട് തുടർന്ന് ശരീരത്തിലൂടെ, ശരീരത്തെ ദേഹി ഡ്രൈവ് ചെയ്യും, ശരീരത്തിലൂടെ ഭൂമിയിൽ വെളിപ്പെടുത്തും. മനസ്സിലാവുന്നുണ്ടോ? ഇത് നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആഗ്രഹമായി, ഇതിനു വേണ്ടി നമ്മളെ ഉണ്ടാക്കിയിരിക്കണേ. ഇതിന് നമുക്ക് പറ്റിയില്ലെങ്കിൽ നമ്മളെ കളയും, അതിന്റെ പേരാണ് ന്യായവിധി. ഇതുകൊണ്ട് കർത്താവ് പറയുന്നത്, നിങ്ങൾ എന്നെ ആരാധിച്ചു, സത്യം ഉള്ള കാര്യമാണ്, നിങ്ങൾ എന്നെ കർത്താവ് കർത്താവ് എന്ന് വിളിച്ചു, പക്ഷെ എന്റെ പിതാവിന്റെ ഇഷ്ടം നിങ്ങൾ ചെയ്തില്ല. കാരണം പിതാവ് എന്തിനു വേണ്ടി നിങ്ങൾ ഉണ്ടാക്കിയേ? ആരാധിക്കാൻ വേണ്ടിയല്ല. നമുക്ക് നമ്മുടെ സ്വന്തം സാധനം സ്വരൂപത്തിൽ മനുഷ്യനുണ്ടാക്കാം, അവർ നമ്മളെ ആരാധിക്കട്ടെ. ആരാധിക്കുക എന്നുള്ളത് ഏതൊരു സൃഷ്ടിയുടെയും കടമയാണ്. ഇവ പക്ഷികളും സൂര്യനും ചന്ദ്രനും സകല സൃഷ്ടികളും ദൈവത്തെ ആരാധിക്കണം, നമ്മൾ ദൈവത്തെ ആരാധിക്കണം. നമ്മുടെ കൾച്ചറ, എല്ലാ സൃഷ്ടികളുടെ കൾച്ചറാ. പക്ഷെ നമ്മൾ ഉണ്ടാക്കിയത് ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ നടത്താനാ, ഭൂമിയുടെ മാനേജ്മെന്റ് നടത്തുവാൻ വേണ്ടിയാ, ദൈവത്തിന് വേണ്ടി. പ്രിയ സഹോദരങ്ങളെ, ഇതാ ഇതുമായുള്ള ബന്ധത്തിൽ നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കുമ്പോൾ, ഇവിടെ ഇതേ സ്ട്രക്ചറിൽ നമുക്ക് മനുഷ്യനെ കുറിച്ച് മനസ്സിലാക്കാം. ഓ ലോർഡ് ഐ ലവ് യു. ഇതാ നിങ്ങൾ ഇവിടെ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ചിത്രം, ഇപ്പൊ നമ്മൾ ഭൂമിയിലെ എക്സാമ്പിളൊക്കെ മാറ്റി സ്വർഗവും ഭൂമിയുമായിട്ടുള്ള കണക്ഷൻ ആകുകയാണ് ഈ ചിത്രത്തിന് കാണാൻ കഴിയും. ഇത് നിങ്ങൾ ഈ സൺ ഓഫ് ഗോഡ് ആൻഡ് മാൻ അറ്റ് ദ ടൈം ഓഫ് ക്രിയേഷൻ ആദം, ഇതിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. ശ്രദ്ധിച്ചേ, ഈ കാണുന്നത് നിങ്ങൾക്കറിയാം പുതിയ യെരുശലേമിന്റെ ചിത്രമാണ് ഈ കാണുന്നത്. സ്വർഗത്തെയാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്, സ്വർഗത്തിലെ ദൈവത്തിന്റെ ചിന്ത. നിങ്ങൾക്ക് ഇവിടെ കാണാം ഇത് ഭൂമിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഭൂമിയിൽ എത്തണം, ഈ ഭൂമിയിലെത്താൻ ഇതാ ഇവിടെ നിങ്ങൾ കാണുന്ന ആ സ്വർഗത്തിൽ നിന്ന് ഒന്നാമത്തെ പാലം, ഒരു പാലം കടന്നു. വീണ്ടും നമ്മൾ നേരത്തെ ഗോശ്രീ ബ്രിഡ്ജ് എന്ന് പറഞ്ഞതുപോലെ ഇതാ രണ്ടാമത്തെ പാലം കടന്നു. ഇതാ ഈ മനുഷ്യന്റെ ശരീരത്തെയാണ് ഈ അവസാന ഭൂമിയിൽ കാണിച്ചിരിക്കുന്നത്. ഇതാണ് മൂന്നാമത്തെ പാലം. ആ മൂന്നാമത്തെ പാലം കടക്കും, കടന്നെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ ചിന്തകൾ ഭൂമിയിൽ എത്തുക ഉള്ളൂ. അതായത് ദൈവത്തിന്റെ ചിന്ത ആദ്യം ഈ ഒന്നാമത്തെ മണ്ഡലത്തിൽ, ഇതാണ് മനുഷ്യന്റെ, ഈ ആദ്യത്തേതാണ് മനുഷ്യന്റെ ആത്മാവ്. നമ്മൾ പറഞ്ഞില്ലേ ഒരു മനുഷ്യൻ മുഴുവൻ എന്ന് പറഞ്ഞില്ലേ, മനുഷ്യന്റെ ആത്മാവ്. രണ്ടാമത്തെ ബ്രിഡ്ജാണ് മനുഷ്യന്റെ ദേഹി. മൂന്നാമത്തെ ബ്രിഡ്ജാണ് മനുഷ്യന്റെ ശരീരം. എന്ന് ശ്രദ്ധിച്ചാൽ അറിയാം ദൈവം ഡയറക്റ്റ് ശരീരവുമായിട്ടല്ല ബന്ധപ്പെടുന്നത്. ദൈവം നോർമലി ഡയറക്റ്റ് ദേഹിയുമായല്ല ബന്ധപ്പെടുന്നത്. ദൈവം ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നത് ഡയറക്റ്റായിട്ട് ആത്മാവുമായിട്ടാണ്. ദൈവം ആത്മാവാണ്, അതുപോലെ തന്നെ ദൈവം മനുഷ്യന്റെ ഉള്ളിലും ആത്മാവിനെ വെച്ചിരിക്കുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു മനുഷ്യനിലെ ആത്മാവ് യഹോവയുടെ ദീപം. അത് യഹോവയുടെ പാർട്ടാ. ആത്മാവ് ഒരു മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ഉടയവനിലേക്ക് തിരികെ പോകുന്നു. അത് മനുഷ്യനിൽ ദൈവം വസിക്കാൻ, ദൈവം ഇരിക്കുവാനുള്ള സിംഹാസനം എന്നതുപോലെയാണ് മനുഷ്യനിൽ വെച്ചിരിക്കുന്നത്. അത് ദൈവത്തിന്റെ പാർട്ടാണ്. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു തലം നമ്മൾ മനസ്സിലാക്കുക. ഒന്നാമത്തെ ബ്രിഡ്ജ് ആത്മാവ്, രണ്ടാമത്തെ ബ്രിഡ്ജ് ദേഹി അല്ലെങ്കിൽ സോള്, മൂന്നാമത്തെ ബ്രിഡ്ജ് ശരീരം സോമ. അതിൻ്റെ ആ സ്ട്രക്ചർ മനസ്സിലാക്കി നാം പ്രവർത്തിക്കുക. ഇതിപ്പോ നമ്മൾ ആരെയാണ് മനസ്സിലാക്കുന്നത്? നമ്മളെ തന്നെ മനസ്സിലാക്കുക. നേരത്തെ നമ്മുടെ ഉദ്ദേശം മനസ്സിലാക്കി സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ ചിന്തകൾ ഭൂമിയിലേക്ക് ഇറക്കണം. ഇനി നമ്മളുടെ സ്ട്രക്ചർ മനസ്സിലാക്കി അതിന് നമ്മൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയാണ്. ഇനി ശ്രദ്ധിക്കുക, ഈ ആത്മാവിനെയാണ് ദൈവപുത്രൻ എന്ന് പറയുന്നത്. ഇവിടെ എഴുതിയിട്ട് സൺ ഓഫ് ഗോഡ് എന്ന് എഴുതിയേക്കണുണ്ടോ? ഈ ദേഹിയെയാണ് മനുഷ്യപുത്രൻ എന്ന് പറയുന്നത്. ശരീരം രണ്ടുപേർക്കും കൂടി കോമൺ ആണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ നാട്ടിലൊക്കെ ഈ ചിലയിടത്തൊക്കെ വീടുണ്ടാക്കുമ്പോൾ രണ്ട് റൂമിനും കൂടി ഒറ്റ ബാത്റൂം കണ്ടിട്ടുണ്ടോ? ഇതേപോലെ, അതായത് രണ്ട് ബെഡ്റൂം, ഒരു സ്ഥലത്തുനിന്ന് കള്ളിൽ കയറുമ്പോൾ അകത്ത് അപ്പുറത്തെ ആ ഡോർ കുറ്റിയിടണം, അപ്പുറത്തെ റൂമിൽ ആളിൽ കയറുമ്പോൾ ഇപ്പുറത്തെ കുറ്റിയിടണം. അതൊരു ജോക്കായിട്ട് പലപ്പോഴും നമുക്ക് തോന്നാറുമുണ്ട്. കാരണം ചിലപ്പോൾ കുറ്റി അഴിക്കാൻ മറന്നുപോയാൽ പിന്നെ അടുത്ത വ്യക്തിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പം ഇത് പെട്ടെന്ന് മനസ്സിലാക്കുക എന്താ, കാരണം ആത്മാവിനും ദേഹിക്കും കൂടി ഉപയോഗിക്കാൻ ഒറ്റ ശരീരമുണ്ട്. ശരീരം ന്യൂട്രല, അതിന് അത് മണ്ണിൽ നിന്ന് ഉണ്ടാക്കിയത് ആ മണ്ണിലേക്ക് തിരിച്ചു പോകും, അത് ന്യൂട്രല. മനസ്സിലായോ? അപ്പോൾ ഇതിന് മനുഷ്യ ഇതിൻ്റെ ഉള്ളിൽ രണ്ട് വ്യക്തിത്വങ്ങളുണ്ട്, ഒന്ന് ദൈവപുത്രനും മറ്റൊന്ന് മനുഷ്യൻ. മനുഷ്യൻ ഇതുമായിട്ടുള്ള ബന്ധത്തിൽ നാം മനസ്സിലാക്കേണ്ടത് ഈ ദൈവപുത്രൻ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും അനുഗ്രഹിക്കപ്പെട്ടവനാണ്. മനുഷ്യൻ ഭൂമിയെ വാഴാൻ നിയോഗിക്കപ്പെട്ടവനാണ്. ഇത് നിങ്ങളുടെ ചിന്തയായിരിക്കട്ടെ. ദൈവപുത്രൻ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ അനുഗ്രഹിക്കപ്പെട്ടതാ. അതായത് ദൈവപുത്രൻ സ്വർഗവുമായിട്ട് കണക്റ്റഡാ. സോള് സോള് ദേഹി ഭൂമിയുമായിട്ട് കണക്റ്റഡാ ശരീരത്തിലൂടെ. ഇതൊരു വെളിപ്പാടാ നിങ്ങൾക്ക്. ഇത് നിങ്ങൾ മനസ്സിലായാലേ ഇതിന് രണ്ടിന്റെയും പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഒന്നുകൂടി പറയാം, മനുഷ്യന്റെ ഉള്ളിലെ, അതായത് മനുഷ്യന്റെ ഈ സ്ട്രക്ചറിന്റെ ഉള്ളിലെ ദൈവപുത്രൻ സ്വർഗവുമായിട്ട് കണക്റ്റഡാണ്. എന്നാൽ ദേഹി ഭൂമിയുമായി കണക്റ്റഡാണ്. ശ്രദ്ധിച്ച്, ഇതുമായുള്ള ബന്ധത്തിൽ ഒരു വചനം വായിച്ച് നമുക്ക് അടുത്ത നമുക്ക് എക്സ്പ്ലനേഷനിലേക്ക് പോവാം, അല്ലെങ്കിൽ നമുക്ക് അതിന്റെ ടൈം തികയില്ല. എഫേസ്യ ലേഖനം 1:3 നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ ദൈവപുത്രനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും.
സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായി
സ്വർഗത്തിൽ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും, അവിടെ ഭൂമിയുടെ കാര്യമേ പറയുന്നില്ല, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും എവിടെ? ദൈവപുത്രനായ ക്രിസ്തുവിൽ നമ്മൾ അനുഗ്രഹിച്ചിരിക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ? ഇനി നമ്മൾ ഉൽപ്പത്തി പുസ്തകം 2:7 വായിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ആ മനുഷ്യന്റെ ഉദ്ദേശം കർത്താവ് പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് 1:26 പറയുന്നത്, നമുക്ക് നമ്മുടെ സ്വന്തം സാദൃശ്യത്തിൽ സ്വരൂപത്തിൽ മനുഷ്യനുണ്ടാക്കാം, അവൻ എവിടെ വാഴട്ടെ? സർവഭൂമിയെയും അടക്കി വാഴട്ടെ. അപ്പൊ ശ്രദ്ധിച്ചേ, ഇവിടെ രണ്ട് കണക്ഷൻ നിങ്ങൾക്ക് കാണാം. ഒന്ന് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹവും, അതുപയോഗിച്ച് ഇവൻ എന്നാ ചെയ്യണം? ഭൂമിയെ അടക്കി വാഴണം. അപ്പൊ സോളിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്, മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു, ആ സോളിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഭൂമിയെ അടക്കി വാഴണം. ദൈവം അനുവദിക്കാത്ത സന്ദേശം നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. ദൈവം സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കേട്ട ചിന്തകൾ ദൈവകാര്യങ്ങൾ ഏൽപ്പിക്കാം. ദൈവമേ, എന്റെ ജീവിതത്തിൽ മൾട്ടിപ്ലൈ ചെയ്ത് അങ്ങ് തരണമേ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. അങ്ങ് തരുന്ന അനുഗ്രഹീത ചിന്തകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യും. നല്ല പിതാവേ, അങ്ങയുടെ അത്ഭുതകരങ്ങളിലേക്ക് ഇതാ ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുക. ഈ ചിന്തകൾ ഞങ്ങളുടെ ഉള്ളിൽ ആഴത്തിൽ വേരൂന്നുവാൻ, ഞങ്ങളത് മനസ്സിലാക്കുവാൻ, ഇതിൽ ജീവിപ്പാൻ ഞങ്ങളുടെ ജീവിതമായി മാറുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവേയും മക്കൾ ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നവരുടെ സകല ആവശ്യങ്ങളുടെ മേലും അങ്ങ് മഞ്ഞും മഴയും അയക്കണം. ഞങ്ങളുടെ ചലനങ്ങൾ ഈ മക്കളുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ തക്കവണ്ണം അങ്ങടയാക്കണമേ. ഞങ്ങളുടെ സമാധാനത്തെ അവർ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു അനുഗ്രഹ വിഷയമായി തീരട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, പ്രിയരെ, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. കർത്താവോട് ചേർന്ന് നടക്കാം. ദൈവം അനുവദിക്കുന്ന അടുത്ത സന്ദേശത്തിൽ ഇതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് നമുക്ക് പോകാം. കർത്താവ് കൂട്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.